കഥ ഋതുഭേദങ്ങൾ. എഴുതിയത് സൂനജ. ഡീ, എൻ്റെ പൊന്നൂസ് വലിയ കുട്ടിയായിട്ടോ? ഇത്ര പെട്ടെന്നോ? അതിനവള് അമ്മൂനേക്കാളും ചെറുതല്ലേ? അതൊന്നും നോക്കണ്ട, ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമൊക്കെ എല്ലാം ഫാസ്റ്റാ. എന്നാലും അമ്മു ഇനിയും ആയില്ലല്ലോ. അതാണോ നിൻ്റെ സങ്കടം? അയ്യോ അതല്ല, ഇനിയിപ്പോൾ എപ്പോൾ വേണേലും ആവില്ലേ? ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിനവൾക്ക് അതൊക്കെ മനസ്സിലാവുമോ? തുടങ്ങി അവളുടെ ടെൻഷൻ. എടി, അവൾ ആദ്യം ആവട്ടെ, എന്നിട്ട് ആലോചിച്ചാൽ പോരെ. അല്ല, എന്നാലും ഇന്നത്തെ പണി കഴിഞ്ഞില്ലേ, ഓടിപ്പോയി ബസ് പിടിക്കാൻ നോക്ക്. വീണ്ടും എന്തോ പറയുന്നതിന് മുന്നേ അവൾ കട്ട് ചെയ്തു. ദൈവമേ, ഇവളിപ്പോൾ എന്തിനാ വിളിച്ചേ? അമ്മ സ്കൂളിൽ നിന്നെത്തി പാല് ചൂടാക്കി കുടിച്ചിട്ട് ട്യൂഷൻ ഓടേണ്ട നേരമായി. ഇനി ഇന്നെങ്ങാനോ അവൾ. ഇന്നലെ രാത്രിയല്ലേ വയറുവേദനയുടെ കാര്യം പറഞ്ഞത്? രാധേജി തന്ന ചക്കപ്പഴം കൂടുതൽ തിന്നതാന്ന് ആശ്വസിപ്പിച്ചതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതാവുമോ? പണ്ട് വേനലവധിക്ക് തറവാട്ടിൽ എല്ലാവരും കൂടിയ നേരത്തായിരുന്നു അടിവയറ്റിൽ അതിഭയങ്കരമായി ആരോ വെട്ടിക്കിളിക്കുന്നതുപോലെ വേദന തുടങ്ങിയത്. കമിഴ്ന്ന് കിടന്ന് കരയുമ്പോൾ അതും ഇതും വലിച്ചു വാരി തിന്നുമ്പോൾ ഓർക്കണം എന്ന് കളിയാക്കി ഉണ്ണിയേട്ടൻ. കയ്യിൽ തടഞ്ഞതെന്തോ ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞതും കൂടെയുള്ളവർ കൂടെ പൊട്ടിച്ചിരിച്ചതും മാലതി ഇളയമ്മ കൊണ്ടുവന്ന ഇഞ്ചിനീര് തട്ടിമാറ്റി അവരുടെ പിന്നാലെ ഓടാൻ തുടങ്ങുമ്പോഴായിരുന്നു പാവാടയിലെ നനവ് അനുഭവപ്പെട്ടത്. പരിഭ്രമമായിരുന്നു, പിന്നെ കരച്ചിലും വന്നു. ഉമ്മച്ചേച്ചിക്ക് എന്താ, ഇന്ന് മാത്രം വിളക്ക് വയ്ക്കാൻ മടി? ഇങ്ങനെയുണ്ടോ ഒരു വേദന? ചിലപ്പോൾ പറയും കാലിമ്മ കയറി ഇരിക്കുന്നു, ചിലപ്പോൾ നടുവേദന, ചിലപ്പോൾ വയറുവേദന. ഒക്കെ പണിയെടുക്കാതിരിക്കാനുള്ള അടവ്, അല്ലാണ്ടെന്താ? തുടങ്ങിയ ആത്മകഥങ്ങളെ അന്നത്തോടെ പടികടത്തി. പാവം, എന്ത് വേദനിച്ചിട്ടാവും എന്നൊരു സഹതാപവും വളർന്നു. അമ്മയായിരുന്നു മടക്കിയ വെളുത്ത തുണി എങ്ങനെ ധരിക്കണമെന്ന് പറഞ്ഞു തന്നത്. എല്ലാം കഴിഞ്ഞ് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ ചേർത്ത് പിടിച്ചൊരു ഉമ്മ തന്നു കവിളിൽ. എൻ്റെ കുട്ടി വലുതായിട്ടോ എന്നൊരു അഭിനന്ദനവും. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇളയമ്മയായിരുന്നു. ഇന്നിപ്പോൾ ആ കഷ്ടപ്പാടൊന്നുമില്ല. ടി വിയിൽ വരുന്ന പരസ്യങ്ങൾ അമ്മുവും കാണുന്നതല്ലേ. അവളുടെ സഹപാഠികളിൽ പലരും പരിചയസമ്പന്നരായിരിക്കുന്നു. ഇതിലെന്താ മറയ്ക്കാനെന്ന ഭാവമാണ് അവൾക്കും. ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ അമ്മു മാത്രമായിരുന്നു ചിന്ത. സ്കൂളിൽ വെച്ചെങ്ങാനും പറ്റിയാൽ, ഈശ്വരാ, ടീച്ചർമാർ സഹായിക്കുമായിരിക്കും. ആൺകുട്ടികളുള്ള ക്ലാസ്സല്ലേ, ഉടുപ്പിൽ പറ്റിയാലോ? ആരെങ്കിലും കളിയാക്കുന്നത് ഒട്ടും സഹിക്കാത്ത പെണ്ണാ. ഇടവഴിയിലേക്ക് കടന്നപ്പോൾ ക്ഷമ കെട്ട് ഫോണെടുത്തു. കുട്ടേട്ടാ, വീട്ടിലെത്തിയോ? അമ്മു വന്നില്ലേ? വന്നല്ലോ, മുറിയിലിരുന്ന് പഠിക്കുന്നു. നീ എവിടെയാ? ഇന്നും ബസ് മിസ്സായോ? മറുപടി പറയാൻ നിന്നില്ല, നടത്തം ഓട്ടമായി. നിനക്കെന്താ സുമി, വട്ടായോ? അതിനവൾ കുഞ്ഞല്ലേ. മുൻപൊരിക്കൽ ഏതോ മാസിക വായിച്ച് അമ്മുവിൻ്റെ സ്കൂൾ ബാഗിൽ നാപ്കിൻ കൊടുത്തയച്ചാലോ എന്ന ചിന്തയ്ക്ക് കുട്ടേട്ടൻ്റെ മറുപടി അതായിരുന്നു. നിനക്ക് എന്തിനും ഏതിനും ആവശ്യമില്ലാത്ത ടെൻഷൻസാണ്. വഴിയിലൊരു പെൺകുട്ടിക്ക് ആരോ ലിഫ്റ്റ് കൊടുത്തത് കണ്ടപ്പോൾ അയാൾ അവളെ മിസ്യൂസ് ചെയ്യുമോ എന്നായി ഭയം. എൻ്റെ കൂട്ടുകാരാരെങ്കിലും അമ്മുവിനെ അടുത്ത് വിളിച്ചാൽ നിന്റെ കണ്ണ് അവരുടെ പിന്നാലെ പോകും. അപ്പു കമ്പ്യൂട്ടറിൽ കളിച്ചാൽ അവൻ എന്താവും തുറക്കുന്നത് എന്ന്. ഇതൊക്കെ ഒരുതരം മാനസിക രോഗാട്ടോ, പറഞ്ഞേക്കാം. പാതി കളിയായി പറഞ്ഞതാണെങ്കിലും ചിലപ്പോൾ സ്വയം തോന്നാറുണ്ട്, ആദ്യം ഇത്തിരി കൂടുതലാണോ എന്ന്. ഒന്നുമില്ലടോ, നിന്നെപ്പോലെ ശ്രദ്ധയുള്ള അമ്മ കൂടെ ഉള്ളപ്പോൾ ഒന്നും ഉണ്ടാവില്ല. മുഖം വാടിയപ്പോൾ സാന്ത്വനവുമായി പിന്നാലെ എത്തി. ഇതെന്താപ്പോ, എവിടേക്കാ ഓടണേ? ഇവിടെ കുറച്ച് പേര് നിൽക്കണ്ടേ? യോ, കണ്ടില്ല രാധേജി, പോട്ടേട്ടോ. ഓടിക്കയറുകയായിരുന്നു പടവുകൾ. കസേരയിലേക്ക് ബാഗ് വലിച്ചെറിഞ്ഞ് അമ്മുവിൻ്റെ അടുത്തേക്ക് ഓടി. ഏയ്, എന്താ പറ്റിയേ? ഞാൻ സ്കൂട്ടർ എടുത്ത് അങ്ങോട്ട് വരണമെന്ന് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. മുറിയിൽ മേശക്കിരുവശവും ഇരുന്ന് ഗൃഹപാഠം ചെയ്യുന്ന അമ്മുവും അപ്പുവും അമ്മുവിൻ്റെ മുഖത്തേക്കാണ് ഉറ്റുനോക്കിയത്. മോളുടെ വയറുവേദന മാറിയോ? രാവിലത്തെ ഓട്ടത്തിൽ അമ്മ ചോദിക്കാൻ തന്നെ മറന്നു. അതിനാ നീ ഇപ്പോൾ ഓടിപ്പഞ്ഞു വന്ന്? പിന്നാലെ എത്തിയ കളിയാക്കൽ കേട്ടില്ലെന്ന് നടിച്ചു. അത് രാവിലെ മാറിയില്ലോ, അമ്മയുടെ മുന്നിൽ കൂടെയല്ലേ ഞാൻ ഓടിച്ചാടി സ്കൂളിൽ പോയേ. അല്ലെങ്കിലും അമ്മ ചേച്ചിയുടെ കാര്യം മാത്രമേ ചോദിക്കൂ. എൻ്റെ മുട്ട് പൊട്ടിയിരുന്നു ഇന്നലെ സൈക്കിളിൽ നിന്ന് വീണിട്ട്. അച്ചോടാ. ഓ, അതിന് നിനക്ക് മുറിവില്ലാത്ത നേരമുണ്ടോ? അപ്പം ചോദിക്കാം ഞങ്ങൾ, അല്ലേ അച്ഛാ? പൊട്ടിച്ചിരികൾ കൊണ്ട് മനസ്സ് തണുപ്പിച്ച് കസേരയിൽ ചാഞ്ഞിരുന്നു. ഭാഗ്യം, ഒന്നും ഉണ്ടായിട്ടില്ല. നാളെ മുതൽ പാഡ് കൊടുത്തു വിടണം. അമ്മ പറയുന്നത് പോലെ ആവില്ലല്ലോ ടീച്ചർമാർ ഇടപെടുമ്പോൾ. അത്താഴം കഴിഞ്ഞ് അടുക്കള ഒതുക്കി കുട്ടികളുടെ മുറിയിലെത്തി. അപ്പൂനെ നീക്കിക്കിടത്തി രണ്ടാളുടെയും പുതപ്പുകൾ നേരെയിട്ട് വെളിച്ചം കെടുത്തി തിരിയുമ്പോൾ അമ്മു കയ്യിൽ പിടിച്ചു. ഉറങ്ങിയില്ലേടാ? അമ്മയെ കാത്തു കിടക്കുകയായിരുന്നു. കട്ടിലിൽ അവളോട് ചേർന്നിരുന്നു. ലൈറ്റിടണ്ട, എനിക്ക് അമ്മയോട് ഒരു വട്ടം പറയണം. കൈകൾ കഴുത്തിൽ ചുറ്റി മുഖത്തോടടുപ്പിച്ച് കവിളിൽ ചുണ്ടമർത്തി. അതെ, ഞാൻ പീരീഡ്സായി. രാവിലെ എണീറ്റപ്പോൾ ഉടുപ്പിലായിരുന്നു. അമ്മയുടെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി അമ്മയുടെ കബോർഡിൽ നിന്ന് നാപ്കിൻ എടുത്ത് വെച്ചു. ഒരെണ്ണം കൊണ്ടും പോയി, സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് മാറ്റി. വന്നിട്ട് ട്യൂഷന് പോണതിന് മുൻപും പിന്നെ ഇതാ ഇപ്പോഴും മാറ്റി. വാക്കുകൾ തൊണ്ടയിൽ തങ്ങി നിൽക്കുന്നു. എന്നാലും അമ്മയെ വിളിക്കായിരുന്നില്ലേ? ഇറ്റ്സ് ഓക്കെ മാ, ഐ ക്യാൻ മാനേജ്. മുറുകെ പുണർന്ന് അമർത്തിയൊരു മൂടുത്തു കവിളിൽ, പിന്നെ നെറുകയിലും. അമ്മ കാതിൽ പറഞ്ഞ വാക്കുകൾ ഇനിയും പറയേണ്ടതുണ്ടോ എന്നാലോചിച്ച് നിശബ്ദയായി.